بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് തഖ്‌വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും സത്യദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇന്ന് ഈ പുണ്യ സായാഹ്നത്തിൽ അല്ലാഹുവിൻ്റെ ഈ മഹത്തായ പള്ളിയിൽ നമ്മൾ അല്ലാഹുവിൻ്റെ മഹത്തായ അതിമനോഹരമായ ഒരു നാമമാണ്, പേരാണ് വിശദീകരിക്കുന്നത്. അസ്മാഉല്ലാഹിൽ ഹുസ്നയിൽ അൽ മുഹൈമിൻ എന്ന അല്ലാഹുവിൻ്റെ നാമം. എന്താണ് അല്ലാഹുവിൻ്റെ ഈ നാമം അർത്ഥമാക്കുന്നത്, അതിൻ്റെ തേട്ടമെന്ത് എന്നതാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനും എല്ലാത്തിന്മേലും സ്വാധീനമുള്ളവനും എല്ലാം നിരീക്ഷിക്കുന്നവനും സംരക്ഷിക്കുന്നവനുമാണ്. പടപ്പുകളെല്ലാം അല്ലാഹുവിൻ്റെ ആശ്രിതരാണ്. എല്ലാത്തിനും കഴിവുള്ളത് കാരണത്താൽ അല്ലാഹു എല്ലാത്തിനെയും നിരീക്ഷിക്കുകയും എല്ലാത്തിനെയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യുന്നവനാണ്. അല്ലാഹു ഏറ്റവും നന്നായി സൂക്ഷിക്കുന്നവനും സംരക്ഷിക്കുന്നവനുമാണ്. അവൻ അർഹമുറാഹിമുമാണ്, അർഹമുറാഹിമീനുമാണ്, ഏറ്റവും കരുണാവാരിധിയാണ്, ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവനുമാണ്. അതുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവിനെ സംരക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത്. അല്ലാഹുവിനെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അല്ലാഹു സംരക്ഷിക്കുന്നത് പാഴാകൂല, നഷ്ടപ്പെടൂല. നമ്മൾ യാത്ര പറയുമ്പോൾ യാത്ര ചോദിക്കുന്നവൻ അസ്തൗദിഉകല്ലാഹ് അല്ലദീ ലാ തദീഉ വദായിഉ, അല്ലാഹുവിലേക്ക് സൂക്ഷിപ്പ് സ്വത്തായിട്ട് ഏൽപ്പിക്കണം. ആരെയാണ് യാത്രയാക്കണ അയാളെ? അള്ളാഹുവിന്റെ പ്രത്യേകത എന്താ? അള്ളാഹുവിന്റെ അടുക്കൽ സൂക്ഷിപ്പ് സ്വത്തൊന്നും പാഴാകൂല. ഇതേപോലെ യാത്ര ആക്കുന്നവൻ യാത്രക്കാരന് വേണ്ടിയിട്ടുള്ള ദുആയിലും ഇപ്രകാരം വന്നിട്ടുണ്ട്, അസ്തൗദിഉകല്ല അല്ലദീ ലാ തദീഉ വദായിഉ, അള്ളാഹുവിങ്കൽ ഒരു സൂക്ഷിപ്പ് സ്വത്തും പാഴാകൂല, നഷ്ടപ്പെടൂല. അങ്ങനെയുള്ള അള്ളാഹുവിൽ ഞാൻ ഇതാ നിന്നെ ഏൽപ്പിച്ചു പോകുന്നു എന്നാണ്. അപ്പൊ യാത്രയാക്കുന്നവനും യാത്രയാക്കപ്പെടുന്നവനും ഒരുപോലെ അള്ളാഹുവിങ്കൽ സൂക്ഷിപ്പ് സ്വത്താണ്. എന്താ അതിന്റെ പ്രത്യേകത? ഒട്ടും പാഴാകൂല, ഒന്നും നഷ്ടപ്പെടൂല. ഇങ്ങനെ അള്ളാഹു പടപ്പുകളെ സൂക്ഷിക്കുവാൻ അള്ളാഹു കഴിവുറ്റവനും ഏറ്റെടുത്തത് ഏൽപ്പിക്കപ്പെട്ടത് കൃത്യമായി ഭംഗിയായി സൂക്ഷിക്കുന്നവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. കമ്മിയാവില്ല, സൂക്ഷിപ്പ് സ്വത്തിൽ കുറവ് വരില്ല, കൃത്യമായി സൂക്ഷിക്കപ്പെടും. നന്മ പുണ്യപ്രവൃത്തിയാണ് അള്ളാഹുവിങ്കൽ സൂക്ഷിപ്പിനേൽപ്പിക്കുന്നതെങ്കിൽ അള്ളാഹു അതിനെ പോഷിപ്പിക്കുകയും വളർത്തുകയും ചെയ്യും. ഇപ്പൊ സദഖ മുതൽ, ഒരു കാരക്കയാണ് സദഖ നൽകുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ വലം കൈയിലാണ് ആ കാരക്ക വെക്കുന്നത്. ഒരു സാധുവിനാണ് നമ്മളൊരു കാരക്ക ചീള് സദഖ ചെയ്യുന്നതെങ്കിൽ അള്ളാഹു അവന്റെ യമീനിൽ സ്വീകരിക്കുന്നതാണ് വലത് കൈയിൽ. എന്നിട്ട് അള്ളാഹു യമീനിൽ സ്വീകരിച്ച ആ ഒരു തമ്ര കാരക്ക സദഖ, അതിനെ നമ്മളിൽ ഒരാൾക്കൊരു കുതിരക്കുഞ്ഞ് കുട്ടി ഫുലു ഉണ്ടെങ്കിൽ അങ്ങനെ അതിനെങ്ങനെ ഓമനിച്ച് വളർത്തുമെന്നോ അതേപോലെ അതിനെ അള്ളാഹു സംരക്ഷിച്ച് വളർത്തുമെന്നാണ്. നമ്മളുടെ ഒരു കാരക്ക, അതിനെ അള്ളാഹു വലം കൈയിൽ സ്വീകരിച്ച് നമുക്ക് വേണ്ടി അള്ളാഹു അതിനെ സൂക്ഷിച്ചു വെക്കും. എങ്ങനെ സൂക്ഷിച്ചു വെക്കും? ഒരു കാരക്കയാണെന്ന് വിചാരിച്ചിട്ട് അതിൽ എറുമ്പരിക്കണ പ്രശ്നമല്ല, അത് പാഴാകണ പ്രശ്നമല്ല, പിന്നെയോ? അതിനെ അള്ളാഹു സൂക്ഷിച്ച് സംരക്ഷിക്കും. അന്ത്യനാളിൽ നമ്മൾ നമ്മുടെ കാരക്കെ തേടി പടച്ചോന്റെ അടുക്കൽ ചെല്ലുമ്പോൾ സ്വർഗത്തിൽ ഒരു പർവ്വത സമാനമായിട്ട് നമുക്ക് പുണ്യം സദക്കയായിട്ട് അത് പരിണമിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ അള്ളാഹുവിങ്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചൊന്ന് പാഴാകൂല, പിന്നെയോ? നമുക്ക് വേണ്ടി അള്ളാഹു അതിനെ പരിപോഷിപ്പിക്കുകയും വളർത്തുകയും ചെയ്യും എന്നാണ് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അപ്പൊ നോക്കൂ, നിങ്ങൾ അള്ളാഹു എങ്ങനെയുള്ള സംരക്ഷകനാണ്? ആ അർത്ഥം അള്ളാഹുവിന്റെ മുഹൈമിൻ എന്ന പേരിന്റെ പ്രത്യേകതയാണ്. അള്ളാഹു നിരീക്ഷിക്കുന്നവനാണ്, അള്ളാഹു സംരക്ഷിക്കുന്നവനാണ്. നമ്മൾ അഭയത്തേട്ടം നടത്തും, രക്ഷാത്തേട്ടം. ആരോടാ രക്ഷയ്ക്ക് വേണ്ടി തേടുന്നത്? അള്ളാഹുവിനോടാ രക്ഷയ്ക്ക് വേണ്ടി തേടുന്നത്. ഇപ്പൊ കുട്ടികളെ മന്ത്രിക്കുമ്പോൾ, കുട്ടികൾ ചെറിയ മക്കൾ, അവർക്ക് സ്വയം മന്ത്രിക്കാൻ അറിയില്ല, പക്ഷെ അവർക്ക് വേണ്ടി മന്ത്രിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ വഅർദാഹുമ, നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ബികലിമാത്തില്ലാഹി തമാത് മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വ മിൻ കുല്ലി ഐനിൻ ലാമ, ബാധകളേൽക്കുന്ന കണ്ണുകളിൽ നിന്നും അതേപോലെ തന്നെ വിഷജീവികളിൽ നിന്നുമൊക്കെ പൈശാചിക ശല്യങ്ങളിൽ നിന്നൊക്കെ ഈ കുട്ടികൾക്ക് വേണ്ടി അള്ളാഹുവിനോട് രക്ഷ തേടുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ. കുട്ടികൾ അള്ളാഹയ്ക്ക് ഏൽപ്പിക്കുകയാണ് എന്നർത്ഥം. ഇവകളിൽ നിന്നൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹിനെ ഏൽപ്പിക്കുകയാണ്. അതാണ് അതിന്റെ ആകത്തുക. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വിശിഷ്യ ഹസൻ ഹുസൈൻ? അവർക്ക് ഇസ്ലാമിൽ വലിയ സ്ഥാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ. അവർക്ക് വേണ്ടി ഈ മന്ത്രം നടത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ പറയും, നിങ്ങളുടെ ഉപ്പ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്മായിൽ ഇസ്ഹാഖ് അലൈഹി അസ്സലാം അവർക്ക് വേണ്ടിയിട്ട് നടത്തിയിരുന്ന മന്ത്രം തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിലിനും ഇസ്ഹാഖിനും നടത്തിയ മന്ത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൗത്രന്മാരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പേരിൽ നിർവഹിക്കുന്നത്. എന്തിന്? അവർ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാകുവാൻ, അവർ അള്ളാഹുവിന്റെ കാവലിൽ ആകുവാൻ. അള്ളാഹുവിന്റെ കാവൽ, അള്ളാഹുവിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അതേറെ പ്രാധാന്യമുള്ളതാണ്, മുഖ്യമാണ്, അതെല്ലാവർക്കും വേണ്ടതാണ്. അതുകൊണ്ടാണ് ആ സംരക്ഷണത്തിലേക്ക് ഹസൻ ഹുസൈൻ എന്നിവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം, ഈ ദുആ നിർവഹിച്ചിരുന്നത്. പറഞ്ഞു വരുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല നിരീക്ഷകനും സംരക്ഷകനുമാണ്. അള്ളാഹുവിങ്കലേക്ക് സംരക്ഷിക്കാൻ ഏൽപ്പിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല പാഴാക്കൂല, അത് നമുക്ക് നഷ്ടപ്പെടൂല. നമ്മൾ ആലോചിക്കേണ്ടത് ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റഹീമീൻ, അള്ളാഹു ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവനും അവൻ കരുണാവാരിധിയുമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ അള്ളാഹിന്റെ അടുക്കലേക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിക്കണം. എന്താ നമ്മൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കേണ്ടത്? നമ്മളുടെ സദക്ക മാത്രമല്ല, പിന്നെയോ നമുക്ക് ഉള്ള ഇബാദത്തുകൾ, നമ്മൾക്കുള്ള ഇബാദത്തുകൾ, നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാ ഇബാദത്ത് ചെയ്യുന്നത്? അത് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് വേണ്ടിയിട്ട് സംരക്ഷിക്കും. എവിടത്തേക്ക്? പരലോകത്തേക്ക് വേണ്ടിയിട്ട്, നമ്മുടെ വിചാരണയുടെ വേദിയിലേക്ക് വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ നിർവഹിക്കുന്നതായ ദിക്റുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി എന്ന ദിക്റു ചൊല്ലിയാൽ ഉരിസത് ലഹു നഖലതുൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അയാൾക്ക് വേണ്ടി ഒരു ഈത്തപ്പന കൃഷി ചെയ്യപ്പെടുന്നതാണ്. സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി. കണ്ടാ, നമ്മളത് ചെല്ലുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അല്ലാഹുവിങ്കൽ നമുക്കുള്ള സൂക്ഷിപ്പ് സത്താണ്. ഇതേപോലെ ഓരോ ദിക്റുകൾ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, നാല് ശ്രേഷ്ഠ വചനങ്ങൾ. അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മിഅ്റാജിന്റെ രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ എന്താ? മുഹമ്മദെ, അഖ്രി ഉമ്മത്തക മിന്നി അസ്സലാം, ഉമ്മത്തികളോട് എന്റെ സലാം പറയണം. വ അഖ്ബിർ, എന്നിട്ട് അവരോട് പറയണം, ബി അന്നൽ ജന്നത ഖൈആൻ, സ്വർഗം വിശാലമായ ഇടമാണെന്ന് അവരെ അറിയിക്കണം. എന്നിട്ട് പിന്നെ കുറെ സ്വർഗത്തിന്റെ വർണ്ണനകൾ, അതിന്റെ തുർബത്ത് മണ്ണ് നല്ല മണ്ണാണ്, അതിലെ വെള്ളം സ്വച്ഛമാണ്. എന്നിട്ട് പറഞ്ഞത് എന്താ? സ്വർഗത്തിൽ ഗിറാസ് ചെടി നടാനും വിത്തിറക്കാനും ആഗ്രഹിക്കുന്നവർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന നാല് കലിമകൾ ചൊല്ലട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, ചൊല്ലുമ്പോൾ നമുക്കൊരു നിയ്യത്ത് വേണം, ബോധം വേണം, ഇത് അള്ളാഹുവിങ്കിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്, എന്തിന്? ആ പറച്ചു തമ്പുരാൻ എനിക്കിതിനെ സ്വർഗത്തിലേക്ക് സംരക്ഷിക്കാൻ. ഇവിടെ പറഞ്ഞു വരുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല സംരക്ഷകനാണ്, നിരീക്ഷകനാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഏൽപ്പിക്കണം നമ്മുടെ സൂക്ഷിപ്പ് സ്വത്തുക്കൾ, അതേപോലെ നമ്മുടെ സൂക്ഷിപ്പ് കർമ്മങ്ങൾ, അതേപോലെ നമുക്ക് സംരക്ഷിക്കുവാൻ യോഗ്യമായ അർഹമായ വേണ്ട എല്ലാം. അതുകൊണ്ടാണ് നമ്മൾ യാത്ര പറയുമ്പോൾ അസ്തൗദി ഒഴുക്കും ഉള്ളാന്ന് പറഞ്ഞു പോണത്. അള്ളാഹനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പാഴാകൂല, നഷ്ടപ്പെടൂല. അള്ളാഹു നിരീക്ഷകനും അള്ളാഹു സംരക്ഷകനുമാണ്. എന്താ ചരിത്രം നമ്മളോട് പറയുന്നത്? അള്ളാഹു സംരക്ഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന മുഹൈമിനാണെന്ന് പറയുമ്പോൾ അതിന്റെ ഉദാഹരണം ചിലത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഹിജ്റയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കി. മുഹറം, അതിന്റെ തുടക്കം ഹിജ്റയുടെ ചരിത്രമാണ് നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഹിജ്റ പുറപ്പെട്ടു, മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലെ. ഹിജ്റ പുറപ്പെട്ടപ്പോ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കാരണത്താൽ അവർ ഇളിഭ്യരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇനാം പ്രഖ്യാപിച്ചു, 100 ഒട്ടകങ്ങളെ തരും മുഹമ്മദിന്റെ തല കൊണ്ടുവരുന്നവർക്ക്. ജീവനോടെ കൊണ്ടുവന്നാലും വേണ്ടില്ല, നീ കൊന്ന് തല കൊണ്ടുവന്നാലും വേണ്ടില്ല, ഇനാം പ്രഖ്യാപിച്ചു. എത്രമാത്രം സുറാഖ ഇബ്നു മാലിക് ഇബ്നു ജോഷും ബനി മിദ്ലജ് ഗോത്രക്കാരനായ സുറാഖ, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുറഹ്മാൻ പറയാണ് പിൽക്കാലത്ത് വാപ്പ, സുറാഖ ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നീട് വാപ്പ ഞങ്ങളോട് ഒരു കഥ പറഞ്ഞു. എന്താ കഥ? ഹിജ്റയുമായി ബന്ധപ്പെട്ടാണ്. ബനു മിദ്ലജ് ഗോത്രത്തിന്റെ തലവനാണ് സുറാഖ ഇബ്നു മാലിക്. അദ്ദേഹം, ബനു മിദ്ലജ് ഗോത്രം മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള വഴിയാണ്, സമുദ്ര മാർഗേണ വരുമ്പോ ആ ഭാഗത്താണ് ബനു മിദ്ലജ് ഗോത്രം ഉള്ളത്. വാപ്പ ഒരിക്കൽ ഗോത്രത്തിൽ നിൽക്കുമ്പോ ഖുറൈശികളുടെ സന്ദേശവാഹകം വന്നു, എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു മുഹമ്മദും അബൂബക്കറും ഖുറൈശികളുടെ പിടിവിട്ട് പോയിരിക്കുന്നു, മിക്കവാറും പാലായന ഭൂമി മദീനയാണ്, അതുകൊണ്ട് മദീന ഭാഗത്തേക്കാണ് വരിക, അതുകൊണ്ട് ഈ മാർഗേണ വരികയാണെങ്കിൽ പിടിച്ചോളി, മുഹമ്മദിന്റെ തല കൊണ്ടുവരുന്നവർക്ക്, അബൂബക്കറിന്റെ തല കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകങ്ങൾ ഇനാം എന്നാണ്. ഇതാണ് അബ്ദുറഹ്മാൻ പറയുന്നത്, സുറാഖ വാപ്പ പറഞ്ഞതായിട്ട്. അങ്ങനെ സുറാഖ ഇബ്നു മാലിക് ഗോത്രത്തിൽ ഇരിക്കുകയാണ്, സന്ദേശവാഹകം പോയി, ഖുറൈശികളുടെ സന്ദേശവാഹകം മടങ്ങി. എന്താ സംഭവിച്ചത്? ഒരാൾ ഓടി വരിക സുറാഖയുടെ അടുക്കലേക്ക്. ബനു മിദ്ലജിന്റെ നേതാവാണ് സുറാഖ, അതുകൊണ്ട് തന്നെ നേതാവിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, 3-4 മനുഷ്യന്മാരുടെ നിഴലാട്ടം അവർ കടന്നു പോകുന്നത് ദൃഷ്ടിയിൽപ്പെട്ടു. അപ്പൊ സുറാക്ക പറയാണ്, ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഇതിലൊന്നും ആരും പോയിട്ടില്ല, അതുകൊണ്ട് നിനക്ക് തോന്നിയതായിരിക്കും, പോകാൻ പറഞ്ഞു. സുറാക്കറിയാം ആ മൂന്നാലാളാരെ പോയത് എന്നുള്ളത്. പക്ഷെ സുറാക്ക അത് മുഹമ്മദും അബൂബക്കറും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സല്ലമാത്ത അതേപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വന്ന് പറഞ്ഞോനും കൂടി എന്ത് ചെയ്യണം, നൂറൊട്ടയത്തിന്റെ ഭാഗം കൊടുക്കണം. സുറാക്കത് മുഴുവൻ കിട്ടണം, നൂറും ഒന്നിച്ചു കിട്ടണം, പൂർണ്ണതീയ മൂപ്പര് കിട്ടണം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വ്യക്തിയെ പൊട്ടനാക്കിയിട്ട് എന്ത് ചെയ്ത്, പിന്നെ സുറാക്ക തന്റെ വീട്ടിലെ അടിമ പെണ്ണിനോട് പറയാണ് യാത്രാ സാമഗ്രികൾ ഒരുക്കാൻ, കുതിരയെ ഒരുക്കാൻ പറഞ്ഞു. അങ്ങനെ പെണ്ണ് കുതിരനെ ഒരുക്കി. സുറാക്ക പറഞ്ഞ് അസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ, ഈ പിന്നെ നറുക്കെടുപ്പിനുള്ള അമ്പിന്റെ കുറ്റികളാണ്. അമ്പ് അതിന് മൂർച്ചേറിയ ഒരു അഗ്രഭാഗം ഉണ്ടാകും, പിന്നെ തൂവലുള്ള അതിന്റെ ബാക്ക് ഭാഗം ഉണ്ടാകും. അത് രണ്ടും അഗ്രഭാഗവും ഈ തൂവലുള്ള ഭാഗവും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഉള്ള ആ ഭാഗത്തിനാണെന്ന് പറയാം അസ്ലാം എന്ന് പറയാം. അറബികൾ ഒരു യാത്രക്ക് ഒരുങ്ങിയാൽ, ഒരു ഉദ്യമത്തിന് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ അമ്പ് കൊണ്ട് നറുക്കെടുപ്പ് നടത്തും. എന്തിനാ നറുക്കെടുപ്പ് നടത്തുന്നത്? മൂന്ന് അമ്പ് ഉണ്ടാവും. ഒരമ്പിമ്മേ ലാം എന്ന് എഴുതിയിട്ടുണ്ടാവും, വേറൊന്നുമേ ലാ എന്ന് എഴുതിയിട്ടുണ്ടാവും, മറ്റൊന്ന് ഫാരിഖ് ആയിരിക്കും. ലാ ഒന്നും ഉണ്ടാവില്ല, നാ ഒന്നും ഉണ്ടാവില്ല. ഇതില് അമ്പ് ആവനായിലിട്ട് കുലുക്കിയിട്ട് അതിനൊന്നും എടുക്കുക ചെയ്യ. ലാം എന്നുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ യാത്ര ഉഷാറാണ്, ഓക്കെയാണ്, ശുഭമാണ്, പോകാൻ ഉള്ള ഓർഡറാണ്. ലാ എന്നാണെങ്കിൽ യാത്ര ക്ലേശപൂർണ്ണമാണ്, പോകണ്ട എന്നാണ്. ഫാരിഖ് ആണെങ്കിലോ, ഒന്നുമില്ലാത്ത അമ്പാണ് എടുത്തെങ്കിലോ, വീണ്ടും നറുക്കെടുപ്പ് നടത്തും. ന്യായം അല്ല എന്നുള്ളത് വരുവോളം നറുക്കെടുപ്പ് നടത്തും. അതാണ് ഫാരിഖിന്റെ പ്രത്യേകത. ഇതാണ് അറബികളുടെ പതിവ്, അന്ധവിശ്വാസം, ഖുറാഫാത്, ശകുനം നോക്കലാണ് ഇത്. ഇത് പാടില്ല ഇസ്ലാമിൽ, പക്ഷെ അവരുടെ പതിവ് അതാണ്. അങ്ങനെ സുറാഖ ഇബ്നു മാലിക് നൂറ് ഒട്ടകങ്ങളെ കിട്ടാനുള്ള വ്യഗ്രതയിൽ ആവനാഴിയിൽ ഈ അമ്മിന്റെ കുറ്റി കോലുകളിട്ട് ഇളക്കി എടുത്തു നോക്കുമ്പോൾ എന്തായി ലാ എന്നുള്ളതാ. ലാ എന്തായത്, അവരുടെ മാനപ്രകാരം എന്തായത് അർത്ഥം, സുറാക്ക പോണ്ട എടങ്ങാറാണ് അതല്ലേ. പക്ഷെ സുറാക്കക്ക് അവിടെ അവന്റെ ആ ആദർശം നല്ല വലുത്, അവന് വലുത് ഈ നൂറൊട്ടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം നോക്കുന്ന, അല്ലെങ്കിൽ ഈ ശകുനം നോക്കുന്ന അമ്പിന്റെ കോലുകൾ പറഞ്ഞതൊന്നും വിശ്വസിക്കാതെ സുറാക്ക വേഗം കുതിരപ്പുറത്ത് ഏറിയിട്ട് വിട്ട്. ചരിത്രത്തിൽ കാണാം, അൽ ഹാഫിൽ ഇബ്നു കസീർ ഉദ്ധരിക്കുന്ന റിവായത്ത് പ്രകാരം വഴിയിൽ വെച്ച് വീണ്ടും സുറാക്ക ഒന്നുകൂടി നോക്കി, എന്ത് നറുക്കെടുപ്പ് ഒന്നുകൂടി നോക്കി, ശകുനം നോക്കി. അപ്പോഴും ലാ എന്നുള്ളതാണ് വന്നത്. എന്ന് പറഞ്ഞെന്താ, പോണ്ട സുറാക്ക പ്രശ്നമാണ് എന്നുള്ളതാണ്. പക്ഷേ സുറാക്ക എന്ത് ചെയ്ത്, അറിഞ്ഞ മാതിരി അറിയാമാത്ത മാതിരി അവനാഴിയിൽ ആ അമ്പെറിഞ്ഞ് വീണ്ടും സുറാക്ക കുതിക്കുകയാണ്. സുറാക്കന്റെ ലക്ഷ്യം എന്താ, സുറാക്കന്റെ ലക്ഷ്യം മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറും ഇതിലെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ വഴിയെ പോകാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ അപ്പോ ആമിർ ഇബ്നു ഫുഹൈറുണ്ട്, വഴികാട്ടി അബ്ദുള്ളാഹി ഇബ്നു ഉറൈഖീത്തും ഉണ്ട്. ആമിർ ഇബ്നു ഫുഹൈറയും അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഇടയൻ, പിന്നെ അബ്ദുള്ളാഹി ഇബ്നു ഉറൈഖീത്തും ഉണ്ട്. അങ്ങനെ ഇവർ പോവുകയാണ്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അവരൊട്ടകപ്പുറത്താണ് പോകുന്നത്. പക്ഷേ സുറാക്ക പോണത് കുതിരപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ സുറാക്കയുടെ വരവ് സ്പീഡിലാണ്. എന്താ ചരിത്രത്തിൽ പറയുന്നത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് സുറാക്ക വരണമെന്ന്, നമ്മളെ പിടികൂടാൻ ആഞ്ഞാണ് വരണമെന്ന് പറയണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ, ഒരിക്കലും പിടികൂടൂല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അസ്റഉഹു, അല്ലാഹുമ്മ ഖിനാഹു ബിമാ ശിഇത്ത്, അല്ലാഹുവേ നീ ഉദ്ദേശിക്കും വിധം സുറാഖയുടെ ദ്രോഹം ഞങ്ങളെ തൊട്ട് തടുക്കണമേ എന്ന അതിന്റെ അർത്ഥം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. ആ ദുആ കൃത്യമാണ്. കാരണം എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായ തവക്കുലിന്റെ എല്ലാ ഏർപ്പാടുകളും ചെയ്തതിന് ശേഷമാണ് ദുആ. അതുകൊണ്ട് അതിനെ ആ ദുആ അങ്ങനെ ഫലിച്ച്. പിടികൂടാനാഞ്ഞ സുറാഖ വരുന്ന കുതിരയുടെ രണ്ട് കാലുകളും മണലിൽ താണു എന്നാണ്. ഏതുവരെ താണു? ആ അതിന്റെ കാലുകൾ പൂന്തി എന്നാണ്, മണലിൽ പൂന്തി പോകുമാർ താണു എന്നാണ്. അല്ലാഹുമ്മ ഇക്ഫിനാഹു ബിമാ ശിഇത്ത് എന്നുള്ള ആ ദുആ ഉണ്ടല്ലോ, അത് കടുത്ത ദുആയാണ്. ഏ അല്ലാഹു, നീ ഉദ്ദേശിക്കും വിധം അവന്റെ ഷെറ് തടുക്കാൻ ഞങ്ങളെ തൊട്ട് കാക്കാനുള്ള ദുആയാണ് ഈ ദുആ. അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ സംഭവത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അസ്ഹാബുൽ ഉഖ്ദൂദ് ഉണ്ടല്ലോ, കിടങ്ങി കീറിയിട്ട് വിശ്വാസികളെ ചുട്ടുകൊന്ന ദൂനവാസ് എന്ന ദുഅയുടെ ചരിത്രം വായിക്കുമ്പോൾ, ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ദുഷ്ടഭരണാധികാരി കടലിലേക്കും അതേപോലെ മലമുകളിലേക്കും തന്റെ സൈന്യങ്ങളോടൊപ്പം നിയോഗിക്കുന്നുണ്ട്. ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട്, കുട്ടി ഒരു വലിയാണ്, അതുകൊണ്ട് മലമുകളിൽ കൊണ്ടുപോയി സമുദ്രമധ്യത്തിൽ കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ കുട്ടി ദുആ ചെയ്താൽ അല്ലാഹുമ്മ ഇക്ഫിനീഹിം ബിമാ ശിഇത്ത് എന്നാണ്. അല്ലാഹുമ്മ ഇക്ഫിനീഹിം ബിമാ ശിഇത്ത്, നീ ഉദ്ദേശിക്കും വിധം അള്ളാഹു ഇവരുടെ ഷെറ് തടുക്ക്, എന്നെ കാക്കുന്നാണ് അതിന്റെ മാന. മനസ്സിലായില്ലേ? ബോട്ടിൽ കൊണ്ടുപോയിട്ട് കടലിന് നടുക്കൽ എറിയാൻ തീരുമാനിച്ചു, ബോട്ട് കറങ്ങി കൊല്ലാൻ കൊണ്ടുപോയ സൈന്യം അവരെ കടലിൽ എറിഞ്ഞിട്ട് കുട്ടി സുരക്ഷിതനായിട്ട് മടങ്ങി. മലമുകളിൽ കൊണ്ടുപോയി എറിയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മല ഇളകി കൊല്ലാൻ കൊണ്ടുപോയവർ മലമെന്ന് വീണ്, കുട്ടി സുരക്ഷിതനായിട്ട് മടങ്ങി എന്നാണ്. അതാണ് ആ ദുആ. ആ ദുആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിർവഹിച്ചത്. അല്ലാഹുമ്മ ഇക്ഫിനാഹു ബിമാ ശിഇത്ത്, സുറാഖയിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലാഹുവോട് തേടി നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ കുതിരന്റെ കാലുകൾ ഇങ്ങനെ മണലിക്ക് താണുക. അപ്പോഴാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങൾ സുറാഖയോട് പറയുന്നത്, യാ സുറാഖ കൈഫ ബിക് ഇദാ ലബിസ്ത സിവാറൈ കിസ്ര. സുറാഖ, കിസ്രയുടെ വളകൾ നീ അണിയിക്കപ്പെടുന്ന ഒരു നാള് വരാനുണ്ട്, അന്ന് എങ്ങനെയായിരിക്കും നീ എന്ന് ചോദിക്കുന്നത്. അതേപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങൾ സുറാഖയോട് അവിടെ വെച്ചിട്ട് ചില സംസാരം നടത്തുന്നുണ്ട്. അതിലെന്താ സുറാഖ പറയാണ്, എന്നെ അള്ളാഹു മോചിപ്പിക്കാൻ ദുആ ചെയ്യണം, ദുആ ചെയ്യണം. എന്നാൽ ഞാൻ മോചിതനായാൽ ഈ വഴിയെ നിങ്ങളെ തേടി വരുന്നവരൊക്കെ ഞാൻ ബ്ലോക്കാക്കും. ഇതാണ് സുറാഖ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട്. സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സുറാഖയോട് പ്രതിലോമ നടപടികളൊന്നും സ്വീകരിച്ചില്ല, സുറാഖയെ വിട്ടു. മാത്രമല്ല സുറാഖ റസൂലുള്ളാഹിന്റെ തല കൊയ്യാൻ വന്നതാണ്. നൂറൊട്ടകം തനിക്ക് മുഴുവൻ കിട്ടണം, വേറെ ആർക്കും അതിന് ഒട്ടും പോകരുത് എന്നുള്ള നിയ്യത്തിൽ വന്നതാണ്. മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ ഒരു പലായന വേളയിൽ പലായനം ചെയ്യുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? ആ മനുഷ്യന്റെ തല കൊയ്യാൻ വരിക എന്ന് പറഞ്ഞാൽ നാടും വീടും വിട്ട് വേദനിക്കുന്ന കാൽവെപ്പുകളുമായി കഴിക്കാനുള്ള ഭക്ഷണം പോലും കയ്യിൽ കൊണ്ട് പോകുന്ന അവസ്ഥയല്ല ഉള്ളത്. എന്നിട്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ വധിച്ച് തല കൊണ്ടുപോകാൻ വരിക, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് കൊടുക്കുകയാണ്. മാപ്പ് കൊടുത്തു എന്ന് മാത്രമല്ല, സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് സുറാഖ ആവശ്യപ്പെടാണ് ഒരു അമാൻ എഴുതി തരണമെന്ന്. അമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ എന്നേക്കുമായിട്ട് മുസ്ലിമീങ്ങളിൽ നിന്നുണ്ടാകുന്ന, ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു അക്രമം തനിക്ക് ഉണ്ടാകരുത് എന്ന രീതിയിൽ ഒരു എഴുത്ത്. ഒരു കാലത്ത് അദ്ദേഹം എന്ത് ചെയ്യാൻ പാടില്ല, മുസ്ലിമീങ്ങളാൽ ആക്രമിക്കപ്പെടാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു എഴുത്ത് കൊടുക്കാൻ പറയുന്നു. ആര്? സുറാഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്തു. തിരുനബിയുടെ കൂടെയുള്ള ആമിർ ബിനു ഫുഹൈറയോട് റസൂലുള്ള എഴുതാൻ പറഞ്ഞു ഒരു തോലിൽ സുറാഖക്കുള്ള അമാൻ, മുസ്ലിമീങ്ങളുടെ പക്ഷത്ത് നിന്ന് ഒരു അറ്റാക്കും ഉണ്ടാവില്ല, അത് എഴുതാൻ പറഞ്ഞു. അങ്ങനെ അത് എഴുതി കൊടുത്ത് ചരിത്രം പുലർന്ന ആ വിഷയത്തിൽ ഖാലിദ് ബിനുൽ വലീദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ച ഒരു സിറിയയുടെ നേതൃത്വത്തിൽ സുറാഖയുടെ നാട്ടിലേക്ക് ഒരിക്കൽ ഒരു സൈന്യത്തെ ഇട്ടു പോകുന്നുണ്ട്. അന്ന് സുറാഖ ഖാലിദിനെ തിരിച്ചയച്ചത് ഈ കത്ത് കാണിച്ചിട്ടാ. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദ് എനിക്ക് നിർഭയത്വം നൽകിയിട്ടുണ്ട്, ഇതാ എഴുതി തന്നിട്ടുണ്ട്. അത് കണ്ട് ഖാലിദ് തിരിച്ചു പോവുക ചെയ്തത്. മാത്രമല്ല മക്കൻ ഫത്തഹിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫത്തഹാക്കി, തായിഫ്, ഹുനൈൻ ഇതൊക്കെ വിജയിച്ചടക്കിയിട്ട് മടങ്ങുമ്പോ ജഹിറാനയിൽ വെച്ചാണ്, അല്ലെങ്കിൽ ജുഹൈറാനയിൽ വെച്ചാണ് സുറാക്ക വരുന്നത്. സുറാക്ക വരുമ്പോ ഈ കത്ത് ഉയർത്തി പിടിച്ചിട്ടാണ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരുന്നത്. അവിടെ വെച്ചാ റസൂൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കണത്, ഇസ്ലാം അദ്ദേഹത്തിന് ഉള്ളിൽ കൊണ്ടിട്ടുണ്ട്. ഈ ഒരു ചരിത്രത്തിൽ തന്നെ, ഈ ഒരു സംഭവത്തിൽ തന്നെ, ഹിജറയുടെ വഴിയിൽ ഇസ്ലാമിൽ ഉള്ളിൽ കൊണ്ട ഇസ്ലാം ഉള്ളിൽ തറച്ച വ്യക്തിയാണ് സുറാക്ക. പക്ഷേ ഇസ്ലാമിന്റെ പ്രഖ്യാപനം അവിടെ വെച്ചാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയശ്രീലാളിതരാണ്. മക്ക നബിയുടെ കൈപ്പിടിയിൽ വന്ന കാലാണ്. ഹുനൈൻ ഫതഹായി, തായിഫ് ഫതഹായി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങുമ്പോഴാണ് സുറാക്ക വരേണ്ടത്. അപ്പൊ ഈ കത്ത് ഉയർത്തിയിട്ട് വരികയാണ്, മുഹമ്മദ് നിങ്ങൾ പണ്ട് എനിക്ക് തന്ന അമാനാണിത്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ സുറാക്കിയോട്, അല്യവും യൗമ ബിർറിൻ വവഫാ, ഇത് കരാർ പാലനത്തിന്റെ ദിവസമാണ്, ഇത് പുണ്യപ്രവൃത്തിയുടെ ദിവസമാണ്, ഇവിടെ ചതിയില്ല, ഇവിടെ അക്രമല്ല, നിങ്ങൾക്ക് നിർഭയത്തുണ്ട്. അങ്ങനെ സുറാക്ക ഇസ്ലാമിനെ പ്രഖ്യാപിച്ച ആ നാൾ. ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം നബിയുന മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സുറാക്കക്ക് അമാൻ നൽകി. അപ്പൊ സുറാക്ക പറയാണ്, മുഹമ്മദ് ഞാൻ എന്റെ ഒരു അമ്പെടുത്ത് തരാം, അത് നിങ്ങൾക്കൊരു അലാമ തടയാളം. ഈ അമ്പയിട്ട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഈ വഴിയെ എന്റെ ഇടയൻ എന്റെ ആടുകളെയും ഒട്ടയങ്ങളെയും മേക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആടിനെ തരും, പാല് തരും, നിങ്ങൾക്ക് പാല് കുടിക്കാം, ആടിനെ ഉപയോഗിക്കാം, ഇതേറ്റ് പോയിക്കോളിയും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരസ്കരിക്കാൻ അത് വേണ്ട, അത് വേണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി? ഈ വഴിയെ ഞങ്ങളെ അന്വേഷിച്ച് ഖുറൈശികളുടെ സൈന്യം ആളുകൾ വരികയാണ് എങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്താൽ മതി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സുറാക്ക പറയാണ്, ഈ വഴിയെ വരുന്നവരെ നോക്കാൻ ഞാൻ മതി. അങ്ങനെ ആരൊക്കെ സുറാക്ക വഴിയിൽ വരുന്നതായി കണ്ട അവരൊക്കെ, ഞാൻ അവിടുന്നാണ് വരുന്നത്, മുഹമ്മദും കൂട്ടരൊന്നും അവിടെയല്ല എന്ന രീതിയിൽ തിരിച്ചയക്കുകയാണ് ചെയ്തത്. ഇവിടെ ഈ ഒരു ചരിത്ര സഹോദരന്മാരെ അല്പം വിശദമായി ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹൈമിൻ എന്ന് പറയുമ്പോൾ എന്താണ് ആ ഹൈമനസ് അർത്ഥമാക്കുന്നത്, ആ പേര് അർത്ഥമാക്കുന്നത്? അത് അല്ലാഹുവിന്റെ നിരീക്ഷണവും അല്ലാഹുവിന്റെ സംരക്ഷണവുമാണ്. അല്ലാഹു നിരീക്ഷകനാണ്, അല്ലാഹു സംരക്ഷകനാണ്. എങ്ങനെ സംരക്ഷിക്കും? അതിന്റെ ഉദാഹരണം നോക്കൂ നിങ്ങൾ. സുറാഖ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തല കൊയ്യാൻ കുതിരപ്പുറത്ത് വാളുമേന്തി എത്തി, അടുത്തെത്തി. പ്രഭാതത്തിൽ ഇസ്ലാമിന്റെ ശത്രു, മുസ്ലിമിന്റെ ശത്രു, റസൂലുള്ളാന്റെ ശത്രു, പ്രദോഷത്തിൽ ഇസ്ലാമിന്റെ കാവൽക്കാരൻ, നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാവൽക്കാരൻ, സുറാഖയുടെ വാളിൽ നിന്നും അവന്റെ കുതിരയിൽ നിന്നും ആക്രമണത്തിൽ നിന്നും അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കറിനെയും രക്ഷപ്പെടുത്തി, സംരക്ഷിച്ചു. ഇങ്ങനെ അല്ലാഹു നിരീക്ഷകനാണ്, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷകനാണ്. ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റാഹിമീൻ. അപ്പൊ ഈ അല്ലാഹുവിന്റെ ഹൈമനത്ത് എന്ന് പറഞ്ഞാൽ, അല്ലാഹു മുഹൈമിൻ എന്ന് പറഞ്ഞാൽ അത് എന്താണ് അർത്ഥമാക്കുന്നത്, തേടുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു ചരിത്രം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇതേപോലെ ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദിഹയ്യത്തുൽ കൽബിയെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശവാഹകനായിട്ട് ഫലസ്തീനിലേക്ക്, സിറിയയിലേക്ക് പറഞ്ഞയച്ചു. അന്നത്തെ ഷാമിലേക്ക് പറഞ്ഞയച്ചു. അന്നത്തെ ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഷാം എന്ന് പറയുന്ന ആ ചെറിയൊരു ഭൂവിസ്തൃതിയല്ല, പിന്നെയോ ഫലസ്തീൻ, ജോർദാൻ, ലബ്നാൻ, സൂരിയ, ഈ നാടുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല നാടുകളിൽ സമാധാനം കനിയുമാറാവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല വിപത്തുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ മുസ്ലിമീങ്ങളെ സംരക്ഷിക്കുമാറാവട്ടെ, ആ നാടിന്റെ പ്രതാപം അല്ലാഹു സുബ്ഹാനഹു വതആല നാടുകൾക്ക് തിരിച്ചു നൽകുമാറാവട്ടെ. സൂരിയ, ഫലസ്തീൻ, ജോർദാൻ, ലബ്നാൻ തുടങ്ങിയ നാളുകൾ കൂടിയ പേരാണ് ഷാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറോക്ലിയസിന് ഒരു കത്ത് എഴുതി, പ്രസ്തുത കത്ത് ദഹയ്യത്തുൽ കൽബിയുടെ അടുക്കൽ കൊടുത്തയച്ചു, ദഹയ്യയുടെ കയ്യിൽ കൊടുത്തയച്ചു. കത്ത് കിട്ടിയ ഹിറോക്ലിയസ് കത്ത് വായിച്ചപ്പോൾ മുഹമ്മദിൽ നിന്നുള്ള കത്ത്, സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടും നുബുവത്ത് അറിയിച്ചുകൊണ്ടുമുള്ള കത്ത. അപ്പോ മുഹമ്മദുർ റസൂലുള്ളയെ അറിയുന്ന, അദ്ദേഹത്തിന്റെ വിവരങ്ങൾ അറിയുന്ന ആളുകൾ അന്വേഷിച്ച്, മക്കയിൽ നിന്ന് സിറിയയിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ച് ഹിറോക്ലിയസ്. അപ്പോൾ ഹിറോക്ലിയസിന് വിവരം കൊടുത്ത് ഇങ്ങനെ കുറച്ച് കച്ചവടക്കാർ വന്നിട്ടുണ്ട്, അബൂ സുഫിയാന്റെ നേതൃത്വത്തിലാണ് കച്ചവടക്കാർ എന്ന് പറഞ്ഞു. അപ്പൊ അബൂ സുഫിയാനെ വിളിപ്പിച്ച്, കൂടെയുള്ളവരെയും വിളിപ്പിച്ച്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ആര്? ഹിറോക്ലിയസ്. അബൂ സുഫിയാനോട് ആദ്യേ പറഞ്ഞ് സത്യം പറഞ്ഞാൽ മതി, കളവ് പറയരുത്. മാത്രമല്ല കൂടെ ഉള്ളവരോട് പറഞ്ഞ് അബൂ സുഫിയാൻ കള്ളാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾ ഇത് സത്യം പറയണം. മനസ്സിലായില്ലേ? അവരൊക്കെ ബാക്കിൽ നിർത്തി, അബൂ സുഫിയാനെ മുന്നിൽ നിർത്തിയിട്ട് ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളാ? എന്താ ചോദ്യങ്ങൾ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കുടുംബം എങ്ങനത്തെ കുടുംബമാണ്? അതേപോലെ തന്നെ മുഹമ്മദ് മുമ്പ് കളവ് പറയുന്നത് നിങ്ങൾക്ക് പരിചയമുണ്ടോ? മുഹമ്മദിൽ വിശ്വസിക്കുന്നത് അവിടെയുള്ള ധനികരാണോ അതല്ല ദരിദ്രരാണോ? മുഹമ്മദിൽ വിശ്വസിക്കുന്നവർ അവർ മതപരിത്യാഗികളാകുന്നുണ്ടോ ഇല്ലേ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ, വളരെ കണിശമായ കൃത്യമായ ചോദ്യങ്ങൾ. അപ്പൊ അബൂ സുഫിയാൻ ഒക്കെ പറയാനുള്ളത് എന്താ? കുടുംബം നല്ല കുടുംബമാണ്, ഇസ്ലാം സ്വീകരിക്കുന്നവരാരും മതപരിത്യാഗികളാകുന്നില്ല, എല്ലാവരും അതിനെ പൂണ്ടുപിടിച്ച് ജീവിക്കുകയാണ്. പിന്നെ ദരിദ്രരായ ആളുകളാണ് കൂടുതൽ ഇസ്ലാമിലേക്ക് വരുന്നത്. ഇതൊക്കെ അബൂ സുഫിയാൻ പറഞ്ഞു. അബൂ സുഫിയാൻ പറയുന്നത് എന്താ? പിന്നീട് പറയുന്നുണ്ട്, കളവ് പറയുവാൻ വല്ലതും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ പറയായിരുന്നു, പക്ഷേ ഞാനൊരു കള്ളനാണെന്നുള്ളത് പിൽക്കാലത്ത് രേഖപ്പെടുത്താതിരിക്കാൻ. കൂടെയുള്ളവരുണ്ടല്ലോ, അവർ പിന്നീട് വിളിച്ചറിയാലോ, ഒരിക്കൽ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും ആ കള്ളം പുറത്തു വരും, അങ്ങനെ ഒരു നാളെ വരും. അത് എന്നെ കുറിച്ച് രേഖപ്പെടുത്തുമായിരുന്നില്ലെങ്കിൽ എന്തേലും ഒരു കളവ് ഞാൻ പറയായിരുന്നു എന്നാണ്. പക്ഷെ ഒന്നും പറയാൻ പറ്റിയില്ല. പക്ഷെ അബൂ സുഫിയാൻ നിസ്ലാസല മാതങ്ങളെ കുറിച്ച് ഹിറോക്കിലെ ചോദിച്ച് കളവ് പറയുന്നത് നിങ്ങൾക്ക് അറിയുമോ മുഹമ്മദ്? അപ്പൊ കളവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷെ അവിടെ ഇമാ ഇബ്നു കസീർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചരിത്രത്തിലുണ്ട്, അവിടെ അബൂ സുഫിയാൻ ഒരു വേലപ്പിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ ഗവേഷണം നടത്തുന്ന അബൂ സുഫിയാൻ അവിടെ ഒരു വേലപ്പിച്ച്, അതെന്താ? മുഹമ്മദ് കളവ് പറയുന്നവനാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇപ്പൊ വിധം ഒരു സംഭവം മുഹമ്മദ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താണ് ഹിറോക്ലിയസ് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് മുഹമ്മദ് ഒരു വാർത്ത പറയുന്നുണ്ട്, രാത്രിയുടെ കുറച്ച് ഭാഗം കൊണ്ട് മക്കയിൽ നിന്ന് മുഹമ്മദ് സഞ്ചരിച്ചു നിങ്ങളുടെ ഈ ഈലിയ പള്ളിയിൽ. ഈലിയ പള്ളി എന്ന് പറഞ്ഞ മസ്ജിദിൽ ഈലിയ എന്ന് പറഞ്ഞാൽ, ഈലിയ എന്ന് പറഞ്ഞാൽ എന്താ? ഈലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലസ്തീൻ, ഖുദുസ്, ഖുദുസിന്റെ പണ്ടത്തെ പേരാണ് ഈലിയ. ഈലിയ പള്ളിയിൽ, മസ്ജിദ് ഈലിയ എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മഖ്ദീസ് അല്ലെങ്കിൽ അൽ മസ്ജിദുൽ അഖ്സ പള്ളി, ജെറുസലേമിലെ പള്ളി. രാത്രിയുടെ കുറച്ച് വാങ്ങൊണ്ട് മക്കയിൽ നിന്ന് പുറപ്പെട്ട് ഈലിയയിലെ ഈ ഖുദുസിലെ ഈ പള്ളിയിൽ മുഹമ്മദ് നിസ്കരിച്ചിട്ട് ഉണ്ട്. അങ്ങനെ ആ രാത്രി തന്നെ തിരിച്ച് മക്കയിലും എത്തിയിട്ടുണ്ട് എന്ന് മുഹമ്മദ് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു കളവ് മുഹമ്മദ് പറയുന്നുണ്ട്. ഇത് മുഹമ്മദിന്റെ കളവിനെ അറിയിക്കുന്ന ഒരു വാർത്തയാണ് എന്ന് അബൂ സുഫിയാൻ പറഞ്ഞു. അത് അബൂ സുഫിയാൻ പറഞ്ഞു. അതേ മൂപ്പർക്ക് പറയാൻ പറ്റിയേ ഉള്ളൂ. നോക്കി നിങ്ങൾ ഈ ഒരു സാഹചര്യം എന്താ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. രാത്രിയുടെ കുറച്ച് ഭാഗം കൊണ്ട് സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈല മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറകന ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിന. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് പോയിട്ട് അൽ മസ്ജിദുൽ അഖ്സ പള്ളിയിൽ എത്തിയിട്ടുണ്ട്, അവിടെ നിസ്കരിച്ചിട്ടുണ്ട്. ചരിത്രം സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു പോവാണ്, ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് അബൂ സുഫിയാൻ വലിയൊരു വടിയായി. അതവിടെ ഹിറോക്ലിയസിന് മുമ്പിൽ അബൂ സുഫിയാൻ അവതരിപ്പിക്കാണ്. അവിടെയാണ് നമ്മളുടെ വിഷയം, അള്ളാഹുവിന്റെ കാവലും നിരീക്ഷണവും സംരക്ഷണവും. എന്താ വിഷയം? ഇത് ഹിറോക്ലിയസ് സത്യപ്പെടുത്തുമാർ അബൂ സുഫിയാൻ അവതരിപ്പിച്ചപ്പോൾ ഹിറോക്ലിയസിന്റെ അടുക്കലേക്ക് ഒരു ബത്രീക്ക് വന്നു വന്നു. ബത്രീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, പാത്രിയാർക്കീസ് എന്ന് പറയില്ലേ ക്രൈസ്തവർ. ആ ഒരു പാത്രിയാർക്കീസ് വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞ് അതെനിക്ക് ബോധ്യപ്പെട്ടിന് എന്ന് പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് വന്നിട്ടുണ്ട് എങ്കിൽ ആ രാവ് എനിക്ക് ബോധ്യപ്പെട്ട രാവാണ് എന്ന് ഹിറോക്ലിയസിന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിച്ചു. ആര്? ആ പാത്രിയാർക്കീസ്. അബൂ സുഫിയാന്റെ അവതരണം അങ്ങനെയാണ്. ഞങ്ങൾ മക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് എങ്കിൽ എത്ര യാത്ര ഉണ്ട്, എത്ര മാസം യാത്ര ചെയ്യണം അവിടെ വന്നിട്ട് തിരിച്ചങ്ങോട്ട് പോകാൻ? രണ്ട് മാസത്തെ വഴിദൂരല്ലേ? ആ വഴിദൂരം മുഴുവൻ ഒരു രാത്രിയുടെ കുറച്ച് വാങ്ങൊണ്ട് വന്നു എന്നാണ് മുഹമ്മദ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പാത്രിയാർക്കീസ് പറയാണ്, ബത്രീക്ക് പറയാണ്, എങ്കിൽ അങ്ങനെ ഒരു രാത്രി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. എന്തേ കാര്യം? രാത്രി പള്ളി അടക്കാൻ വേണ്ടിയിട്ട് മസ്ജിദുൽ അഖ്സ പള്ളി അടക്കാൻ വേണ്ടിയിട്ട് ജോലിക്കാർ ഏൽപ്പിച്ച് എല്ലാ കവാടങ്ങളും അടച്ച് ഒരു കവാടം അടക്കാൻ നോക്കുമ്പോൾ എങ്ങനെയായാലും ഒരു മരപ്പാളിയ അല്ലെങ്കിൽ മരത്തടി തള്ളി നിൽക്കുന്നത് കാരണത്ത് അത് അടക്കാൻ കഴിയണില്ല, അടക്കാൻ കഴിയണില്ല. അപ്പോ ഇബ്നു കസീറിന്റെ റിവായത്ത് പ്രകാരം നജാജിറയെ വിളിച്ചു എന്നാണ്, നജാജിറ എന്ന ആചാര്യന്മാർ അല്ലെങ്കിൽ ഖാദിമീങ്ങൾ എന്നർത്ഥത്തിൽ അതിനാ പ്രയോഗം, അവരെ വിളിച്ച് എല്ലാരും കൂടി ശ്രമിക്കാൻ പറഞ്ഞു വാതിലടക്കാൻ, പള്ളി അടക്കണ്ടേ അതിന് വേണ്ടിയിട്ട്. പക്ഷെ എല്ലാരും ശ്രമിച്ചിട്ടും കഴിയണില്ല. അപ്പൊ പറഞ്ഞെന്നാൽ രാത്രിയാണ്, ഇപ്പൊ കഴിയില്ല, അത് നോക്കി ശരിയാക്കണം, ഈ മരം നീക്കണം, അതിന് പണിയെടുക്കുന്ന നമുക്ക് രാവിലെ വന്നിട്ട് എന്ത് ചെയ്യാം, ഇനി ഏതായാലും വാതിൽ ശരിയാക്കാം, അപ്പൊ ഇങ്ങനെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് വാതിൽ അങ്ങനെ ഇട്ട് പോയി. ബത്രീക്ക് പറയാണ് അങ്ങനെ രാവിലെ വന്ന് കഥക് നോക്കുമ്പോ അവിടെ ഒരു പ്രശ്നമല്ല, അങ്ങനെ ഉന്തി നിൽക്കുന്ന മരവുമില്ല, നിഷ്പ്രയാസം കഥ കടക്കാൻ സാധിച്ചു. ആ രാത്രിയാണ് ഇസ്രായിന്റെ രാത്രി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇസ്ര നിശാപ്രയാണത്തിൽ ആ കഥകിലൂടെയാണ് പള്ളിയിൽ കയറി, ആ കഥകിലാണ് ബുറാഖിനെ ബന്ധിച്ച് പ്രവേശിച്ചത് എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇമാം ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുള്ളാഹ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാത്രിയാർക്കീസ്, ഈ പാത്രിയാർക്കീസ് അല്ലെങ്കിൽ ബത്രീക്ക് ഹിറോക്ലിയസിനോട് പറയാണ്, അത് ശരിയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ്, അങ്ങനെ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ തന്നെ ഈ പറഞ്ഞു പോയിട്ടുണ്ട്, ഈ രാവിൽ ഈ പള്ളിയിൽ ഒരു നബിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പോലും പറഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ നോക്കി നിങ്ങൾ നബിയുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ, ആ നബിക്ക് വേണ്ടിയിട്ടാണ് സിറിയയിൽ ഫലസ്തീനിൽ സംസാരം നടക്കുന്നത്. അനുകൂലിച്ച് ഒരു വിഭാഗം, പ്രതികൂലിച്ചൊരു വിഭാഗം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിന്റെ കാവലും അള്ളാഹുവിന്റെ സംരക്ഷണവും അവിടെ വരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മുഹൈമിനാണ്, അള്ളാഹു നിരീക്ഷകനും സംരക്ഷകനുമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ അള്ളാഹു സംരക്ഷിക്കുകയും അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സുരക്ഷയേകുകയും ചെയ്യും എന്നതിന്റെ ചരിത്രം. ഇത് പണ്ഡിതന്മാർ വിശദീകരിച്ച് ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതേപോലെ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ബദർ യുദ്ധ ശേഷം ഹബശയിലേക്ക് മക്കയിൽ നിന്ന് പോയ ചരിത്രമുണ്ട്. ബദർ യുദ്ധത്തിൽ മുശ്രിക്കീങ്ങൾക്ക് തികഞ്ഞ തോൽവിയാണ്. ഇച്ഛാഭംഗപ്പെട്ട് നൈരാശ്യം പൂണ്ട് വേണ്ടപ്പെട്ടതും ഇഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ട ഖുറൈശികൾ അവര് തികഞ്ഞ നൈരാശ്യത്തിലായി, ഇളിഭ്യരായി. മക്കയിൽ കഴിയുമ്പോൾ അവരെന്ത് തീരുമാനിച്ച്, മുസ്ലിമീങ്ങൾ കുറെ ഇവിടെ ഉണ്ട്, എത്യോപ്യയിലുണ്ട്, ഹബശയിലുണ്ട്, നേഗ ചക്രവർത്തിയുടെ അടുക്കലുണ്ട്. അവരുടെ കൂട്ടത്തിൽ അന്ന് ഏറ്റവും നിപുണനും ബുദ്ധിരാക്ഷസനും അംർ ബിലാസാണ്. അമ്രനെ തന്നെ നിയോഗിക്കാം എവിടേക്ക്, ഹബശയിലേക്ക്. നേഗശിനോട് പറഞ്ഞിട്ട് നേഗശിനെ പ്രലോഭിപ്പിച്ച് പ്രീണിപ്പിച്ച് മുസ്ലിമീങ്ങളെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് വീണ്ടും മക്കയിലിട്ട് പീഡിപ്പിക്കാൻ, അതാണ് അവരുടെ പരിപാടി. അങ്ങനെ അംർ ബിൻ ആസ് എന്ന ഈ ചരിത്രം പിന്നീട് പറയുന്നുണ്ട്. അംറു പോയി എന്നിട്ട് അംറു നേഗശിനോട് പറയാണ്, ഞങ്ങളെ കുറെ ആളുകൾ ഇവിടെ വന്ന് കഴിഞ്ഞു വരുന്നുണ്ട്, അവരിന്നതും ഇന്നതൊക്കെയാണ്. അപ്പൊ നേഗശ് തീരുമാനിച്ചത് അവരും കൂടി വിളിക്കാം, അവരെ വിളിക്കാം. അംറു പറയാണ്, ഞാൻ പ്രവേശിച്ചു നേഗശിന്റെ അടുക്കൽ നമിച്ചുകൊണ്ടാണ് പ്രവേശിച്ചത്. കാരണം എന്താ, രാജാക്കന്മാരാണ്, രാജാക്കന്മാരെ നമിച്ച് പ്രണമിച്ച് ബഹുമാനിക്കണം, അവർക്ക് ഇഷ്ടമാണ്, അത് അവരുടെ തഹിയത്തെ കൂടിയാണ്. അപ്പൊ അയാളെ പ്രീതിപ്പെടുത്തുന്ന ഇതാണ് അംറിന്റെ പ്രവേശനവും സംസാരവും. അമ്രത് പറഞ്ഞപ്പോ നേഗശ് അവരെ വിളിച്ച്, നേഗശ് വിളിച്ച് വിളിച്ച് ജാഫർ ബിൻ അബി താലിബിനെയും കൂട്ടരൊക്കെ വിളിപ്പിച്ച്. അപ്പൊ അവര് വന്നു. എങ്ങനെ വന്നത്, സാധാരണ രീതിയിൽ വന്നു, നമിച്ചോ നമ്ര ശിരസ്കരായിട്ടോ അവര് പ്രണമിച്ചില്ല. അപ്പൊ അമ്ര അതൊരായുധാക്കി എടുത്ത് നോക്കി, എല്ലാവരും രാജാവ് നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോ നമ്ര ശിരസ്കരായി തല കുനിച്ചാണ് പ്രവേശിക്കുന്നത്, നിങ്ങൾക്ക് തഹിയത്ത് അർപ്പിച്ചിട്ട് കണ്ട, അവര് വന്നാണ്ടില്ലേ. അപ്പൊ അത് രാജാവ് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാത്തതെന്ന്. അപ്പൊ അംബർ ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അനു പറഞ്ഞു, ഞങ്ങൾ മനുഷ്യർക്ക് മുമ്പിൽ തല കുനിക്കാറില്ല, ഞങ്ങൾ മനുഷ്യരുടെ റബ്ബിന് മുമ്പിലാണ് തല കുനിക്കാറ്. അത് അംബറിനൊരടിയായി, കാരണം രാജാവ് അത് സ്വീകരിച്ചു. പിന്നെ അംറ് കുറെ ആയുധങ്ങൾ എറിഞ്ഞിട്ടുണ്ട്. എന്തിന്? മുസ്ലിമീങ്ങളെ ഈ രാജാവ് വിഗണിക്കാനും അവരെ വിട്ടുകൊടുക്കാനും. ജാഫർ അലി അള്ളാഹു തആലാനു ഭംഗിയായിട്ട് സംസാരിച്ചു, ജാഹിലിയത്തിന്റെ വിഴുപ്പുകൾ അവരുടെ മുതുകിലുണ്ടായിരുന്നത് ഇന്നതൊക്കെയാണ്, അതിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുവാനും രക്ഷപ്പെടുത്താനുമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കടന്നു വന്നത്, അദ്ദേഹത്തിന്റെ ദൗത്യതാണ്. ജാഫറിന് മനസ്സിലായി ഇതുകൊണ്ടൊന്നും രാജാവിനെ വീഴ്ത്താൻ കഴിയില്ല എന്ന്. അപ്പൊ പറഞ്ഞു ജാഫർ അലി അള്ളാഹു പറയാണ്, ഈസബിന് മറിയമിന്റെ പേരിൽ കടുത്ത വാക്കാണ് ഇവര് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഈസാന്റെ അനുയായിയാണ് ആര്? നജാഷി. നജാഷിനോട് പറയാണ്, ഈസാനെ കുറിച്ച് ഇവർ കടുത്ത വാക്കുകളാണ് സംസാരിക്കുന്നതെന്ന് പറയുമ്പോ എങ്ങനെയാലും രാജാവ് അതിലെന്ത് ചെയ്യും? രോഷം കൊള്ളും, മുസ്ലിമീങ്ങൾക്കെതിരിൽ വർത്തിക്കുകയും ചെയ്യും. അതാണ് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു അവടിയിട്ട് രാജാവിന് മുമ്പില്. രാജാവ് ചോദിക്കും ചെയ്താം ജാഫറിനോട്, എന്താണ് മുഹമ്മദ് ഈസബിന് മറിയമിനെ കുറിച്ച് പറയുന്നത്? ഈ ഹദീസിന്റെ റിപ്പോർട്ടിൽ, ചരിത്ര റിപ്പോർട്ടിൽ കാണാം, ആ ചോദ്യം എനിക്ക് വലിയ പ്രതിസന്ധിയാണ് എന്റെ മനസ്സിൽ തീർത്തത്. ജാഫർ പറയാം, എനിക്ക് വലിയ പ്രതിസന്ധിയാണ് തീർത്തത്. കാരണം എന്താ? എന്താ പറയാ? ഈസാ നബിയെ കുറിച്ച് പറയേണ്ടത് മുസ്ലിമീങ്ങൾ പറയുന്ന അദ്ദേഹം ദൈവമല്ല, ഒന്ന്, രണ്ട്, ദൈവപുത്രനല്ല, മൂന്ന്, മൂന്നിലൊന്നുമല്ല, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ട്രിനിറ്റി ത്രിയേകത്വം, ഇതല്ലേ ക്രൈസ്തവരുടെ വിശ്വാസം? ഇത് മൂന്നല്ല എന്നാ പറയേണ്ടത്? അത് ആ സദസ്സിൽ പറഞ്ഞാൽ, രാജകൊട്ടാരത്തിൽ ഈ പുരോഹിതന്മാരും ഈ രാജാവുള്ളവർത്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് അത് അവർ ഉൾക്കൊള്ളുക? അതിൽ ജാഫർ അലി അള്ളാഹു തആല പറയും, ഞാൻ തികഞ്ഞ ആശങ്കയിലായി, പ്രതിസന്ധിയിലായി, പക്ഷേ എങ്കിലും അള്ളാഹു അവതരിപ്പിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് പറയുക തന്നെ എന്ന നിശ്ചയദാർഢ്യത്തിൽ ജാഫർ പറഞ്ഞു, ഹുവ അബ്ദുല്ലാഹി വ റസൂലുഹു വകലിമതുഹു അൽഖഹ ഇലാ മറിയം വറൂഹം മിൻഹു. ഈസാ ആരാ? അള്ളാഹുവിന്റെ ദാസനും അള്ളാഹുവിന്റെ ദൂതനും. മറിയത്തിലേക്ക് അള്ളാഹു നൽകിയ വചനവും അള്ളാഹുവിൽ നിന്നുള്ള റൂഹുമാകുന്നു. ഇതാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് അംറുനോട് ജാഫർ റളിയല്ലാഹു തആല അൻഹു രാജാവിനോട് പറഞ്ഞു. അപ്പോ തികഞ്ഞ പ്രതിസന്ധിയാണ്, പ്രശ്നമാണ്, പക്ഷെ എങ്കിലും ജാഫർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൽ കാവലാക്കി അത് പറഞ്ഞു. മനസ്സിലായി? അവിടെയാണ് അള്ളാഹുവിന്റെ സംരക്ഷണം, അവിടെയാണ് അള്ളാഹുവിന്റെ നിരീക്ഷണം. എന്തേ ഉണ്ടായത്? ഭൗതികമായ സാഹചര്യമെല്ലാം പ്രതികൂലമായിട്ടും നിശ്ചയദാർഢ്യത്തിൽ ഈ ആദർശം പറഞ്ഞ ജാഫറിന് അനുകൂലമായി അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള സഹായം ഉണ്ടാകുകയാണ്, സുരക്ഷ ഉണ്ടാകുകയാണ്, സംരക്ഷണം ഉണ്ടാകുകയാണ്. രാജാവ് കളിയിലുള്ള ഒരു ഊത് കോലെടുത്തിട്ട് ജാഫർ പറഞ്ഞതിനെ സത്യപ്പെടുത്തുകയാണ്. ജാഫർ ഇപ്പറഞ്ഞത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് ഈ കോലിന്റെ അത്ര പോലും വ്യതിചലിച്ചിട്ടില്ല എന്നാ പറയുന്നത്. അതാണ് ശരിയ, കൃത്യമാണ്, ശരിയാണ് ഈ പറഞ്ഞത് എന്നാണ് ആര് പറഞ്ഞത്? രാജാവ് പറഞ്ഞു. ആ രാജാവ് ജാഫറിന് അനുകൂലായി, അംറിനെതിരായി. അതോടുകൂടിയിട്ട് രാജാവ് പറയാണ്, നിങ്ങൾ ഈ ഹബ്ഷയിൽ ഈ നാട്ടിൽ സുരക്ഷിതരാണ്, സമാധാന ചിത്തരായിട്ട് ജീവിച്ചോളൂ, ആരും നിങ്ങൾക്ക് എതിരെക്കൂല എന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ സ്വതന്ത്രരായിട്ട് വിട്ടു, അംറിനെ ഇളുഭ്യനാക്കിയിട്ട് തിരിച്ചയച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നിരീക്ഷകനും സംരക്ഷകനുമാണ്. അള്ളാഹു അൽ മുഹൈമിനാണ്. അള്ളാഹുവിന്റെ പേരുകൾ നമ്മൾ കേൾക്കുമ്പോൾ അള്ളാഹു അൽ മുഹ്മിനാണ്, മുഹൈമിനാണ്, അള്ളാഹു അൽ മുഹൈമിനാണ്, അള്ളാഹു ഷഹീദാണ്, അള്ളാഹു ഖദീറാണ്, അള്ളാഹു അലീമാണ്, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഈ നാമങ്ങൾക്ക് തേട്ടങ്ങളും അതിന് വിധികളും താല്പര്യങ്ങളുണ്ട്. നമ്മൾ ആ വിധികൾ താല്പര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളെ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അസ്മാഉൽ ഹുസ്ന നമ്മളിവിടെ ഈ രീതിയിൽ ഓരോ നാമങ്ങൾ പഠന വിധേയമാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ അൽ മുഹൈമിൻ എന്ന പേര് തേടുന്ന അർത്ഥമാക്കുന്ന മറ്റൊരു ആശയം, അള്ളാഹുവിന്റെ ഷഹാദത്താണ്. അള്ളാഹു മുഹൈമിൻ എന്ന് പറയുമ്പോൾ അള്ളാഹു ഷഹീദ് എന്നാണ് അർത്ഥം. അള്ളാഹു സാക്ഷി എന്നാണ്. അള്ളാഹു മുഹൈമിൻ എന്ന് പറയുമ്പോൾ അള്ളാഹു സാക്ഷി എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. അള്ളാഹിന്റെ സാക്ഷ്യം വലിയ സാക്ഷിയാണ്. ഖുൽ അയ്യു ശൈഇൻ അക്ബറു ഷഹാദതൻ ഖുലില്ലാഹു ഷഹീദുൻ ബൈനി വബൈനകും. ഏറ്റവും വലിയ സാക്ഷ്യം ഏത് സാക്ഷിയാ? അള്ളാഹിന്റെ സാക്ഷിയാണ്. എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷി അള്ളാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ? അള്ളാഹിന്റെ സാക്ഷിയാണ് വലുത്. വഖഫ ബില്ലാഹി ഷഹീദ, സാക്ഷിയായി അള്ളാഹു മദീനാണ്. അള്ളാഹു അൽ മുഹൈമിൻ എന്ന് പറയുമ്പോൾ അള്ളാഹു സാക്ഷിയാണ്. എന്തിന് സാക്ഷിയാണ്? അള്ളാഹു നമ്മളുടെ ഈ ദുന്യവി ജീവിതത്തിന് സാക്ഷിയാണ്, നമ്മളുടെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സാക്ഷ്യം മതി നമുക്കൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ, പാഴാക്കാതിരിക്കാൻ. എന്താ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്? ഫമയ്യാമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറയറ വമയ്യാമൽ മിസ്ഖാല ദർറത്തിൻ ഷറയറ. ദർറയുടെ തൂക്കം നന്മ ചെയ്തവർക്ക് ഇത് കാണാമെന്നാണ്. കാരണം അള്ളാഹു അതിന് സാക്ഷിയാണ്, അള്ളാഹു അത് അറിഞ്ഞിട്ടുണ്ട്, അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിചാരണയുടെ വേദിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതവിടെ കൊണ്ടുവരും. നമ്മൾ കുറച്ച് ചെയ്തിട്ടുള്ളെങ്കിലും അത് പടച്ച തമ്പുരാൻ പരലോകത്ത് അതെത്തിക്കും. അതിനുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും. മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു എന്നാണ്. ദർറയുടെ തൂക്കം, ദർറ എന്ന് പറഞ്ഞാൽ ചുവന്ന ചെറിയ ഉറുമ്പിനാ പറയാ, അതിന്റെ തൂക്കം ഖൈർ നന്മ ചെയ്തവൻ അത് കണ്ടെത്തുന്നതാണ്. കാരണം എന്താ? അള്ളാഹുവിനെ സാക്ഷിയാക്കി ഇതായി ചെയ്തിട്ടുള്ളത്, അതിന് സാക്ഷി അല്ലയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പരലോകത്തെത്തിക്കും. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീ സമാവാത്ത് ഔ ഫിൽ അർദ് യാതി ബിഹല്ലാ. എന്താ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് വസീയത്ത് ചെയ്തത്? മകനോട് പറഞ്ഞെന്താ? യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. മകനെ, മനുഷ്യകർമ്മം അത് ഒരു കടുകിന്റെ വലിപ്പത്തിൽ തൂക്കത്തിൽ ഉള്ളതാണ്. ഫതകുൻ ഫീ സഖറത്തിൻ, പ്രസ്തുത കർമ്മം അതൊരു പാറക്കെട്ടിലാണ്, പാറക്കെട്ടിനകത്താണ് അല്ലെങ്കിൽ പാറക്കെട്ടിലാണ്. ഔ ഫീ സമാവാത്ത് അല്ലെങ്കിൽ വാനങ്ങളിൽ, ഔ ഫീ ദാർ അല്ലെങ്കിൽ ഭൂമിയിൽ. വിശാലമായ ഭൂതലം, വിശാലമായ വികസിക്കുന്ന വാനം, അതിലെവിടെങ്കിലുമാണ് ഒരു പരമാണു, ഒരു കടുകുമണിയുടെ തൂക്കത്തിൽ മനുഷ്യകർമ്മമെങ്കിൽ യഅതി ബിഹല്ലാ, അള്ളാഹു അത് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അത് കൊണ്ടുവരും അള്ളാഹു സുബ്ഹാനഹു വ തആല. അതിനനുസരിച്ചാണ് അവന്റെ രക്ഷയും ശിക്ഷയും, അവന്റെ പ്രതിഫലം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അറിവിൽ നിന്നും അവന്റെ സാക്ഷ്യത്തിൽ നിന്നൊന്നും പോകൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ മുഹൈമിനാണ് എന്ന ആ അർത്ഥം, ആ നാമം അതിന്റെ തേട്ടതാണ്. ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ ഇബാദി ഇന്നമാ ഹിയ അഅമാലുകും ഉഹ്സിഹ ലകും ثم وفيكم اياها فمن وجد خيرا فليحمد الله ومن وجد غير ذلك فلا يلومن الا نفسه. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ ഇബാദി എൻ്റെ ദാസന്മാരെ, ഇന്നമാ ഹിയ അഅമാലുകും, ഇത് നിങ്ങളുടെ കർമ്മങ്ങളാണ്. ഉഹ്സിഹ ലകും, ഞാൻ അത് നിങ്ങൾക്ക് ക്ലിപ്തപ്പെടുത്തി കൃത്യമാക്കി എണ്ണി കണക്കാക്കിയിട്ട് തരും. നിങ്ങളുടെ കർമ്മങ്ങൾ ഒന്നും പാഴാകൂല. പിന്നെയോ അള്ളാഹു അതിനെ ക്ലിപ്തി നിർണയം നടത്തിയിട്ട് എണ്ണി കണക്കാക്കി തിട്ടപ്പെടുത്തിയിട്ട് തരും. സുമ്മ വഫീകും ഇയാഹ, എന്നിട്ട് എണ്ണി കണക്കാക്കി പൂർണ്ണമാക്കി പൂർത്തിയാക്കിയിട്ട് അത് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഫമൻ വജദ ഖൈറൻ ഫലി അഹ്മദില്ല, അങ്ങനെ നമ്മളുടെ ഭൗതിക ലോകത്തെ എല്ലാ ചെയ്തികളും അള്ളാഹു എണ്ണി തിട്ടപ്പെടുത്തി പൂർത്തിയാക്കി നമുക്ക് തന്നിട്ട് നമ്മൾ നന്മയാണ് കാണുന്നത് എങ്കിൽ അള്ളാഹുവിനെ സ്തുതിച്ചോട്ടെ, സ്തുതിക്കട്ടെ. അതല്ല തിന്മയാണ് കാണുന്നത് എങ്കിൽ സ്വന്തത്തെ മാത്രം ആക്ഷേപിച്ചാൽ മതി, അള്ളാഹിനെ ആക്ഷേപിക്കേണ്ടത്. കാരണം എന്താ? നിങ്ങളുടെ ചെയ്തികളാണെന്നാണ്. നമ്മൾ ചെയ്തത് അള്ളാഹു സുബ്ഹാനഹു വതആല എണ്ണി കണക്കാക്കി പൂർത്തീകരിച്ച് അതെത്തിച്ചതാണ്. അതിൽ നന്മ ഉള്ളതാണെങ്കിൽ അത് അള്ളാഹിന്റെ തൗഫീഖാണ്, അൽഹംദുലില്ലാ എന്ന് പറയണം. തിന്മയാണ് എങ്കിലോ സ്വന്തത്തെ ആക്ഷേപിച്ചാൽ മതി. കാരണം എന്താ? ദുനിയാവിൽ നല്ലത് ചെയ്യാമായിരുന്നു, പക്ഷേ തിന്മയാണ് പരിധി അന്വേഷിച്ച് ചെയ്തത്, അതുകൊണ്ട് സ്വന്തത്തെ ആക്ഷേപിച്ചാൽ മതി. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ ഷഹീദാണ്, സാക്ഷിയാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നവനാണ്. അള്ളാഹു എല്ലാം ക്ലിപ്തപ്പെടുത്തി, കൃത്യമാക്കി, രേഖപ്പെടുത്തിയിട്ട് അത് പരലോക കോടതിയിൽ നമുക്ക് നമ്മുടെ സമക്ഷത്തിൽ വെക്കും, നമുക്ക് അറിയിച്ചു തരും, നമുക്ക് ഏൽപ്പിച്ചു തരും. ഇവിടെ അള്ളാഹു അൽ മുഹൈമിൻ എന്ന് പറയുമ്പോൾ അള്ളാഹു സാക്ഷിയാണ് എന്ന് അതിന് സഹാബികൾ ഇബ്നു അബ്ബാസിനെ പോലുള്ളവർ അതിനർത്ഥം നൽകിയിട്ടുണ്ട്. അപ്പൊ വിശുദ്ധ ഖുർആനിൽ നമ്മൾ അള്ളാഹുവിന്റെ അൽ മുഹൈമിൻ എന്ന പേര് മനസ്സിലാക്കുന്നുണ്ട്. ഹു അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. അവിടെ അൽ മുഹൈമിൻ എന്ന അള്ളാഹുവിന്റെ പേര് നമ്മൾ വായിക്കണം. അപ്പൊ എന്താണ് അള്ളാഹു അൽ മുഹൈമിൻ എന്ന പേര്? അതെന്താണ് അർത്ഥമാക്കുന്നത്? അതെന്താണ് തേടുന്നത്? അതാണ് ചില ചരിത്രങ്ങളുടെ വെളിച്ചത്തിൽ, അതുപോലെ ചില റിവായത്തുകളുടെ വെളിച്ചത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു അൽ മുഹൈമിൻ എന്ന് പറയുമ്പോൾ അള്ളാഹു നിരീക്ഷകനും സംരക്ഷകനുമാണ്, അള്ളാഹു കൃത്യമായ സാക്ഷിയുമാണ്, കൃത്യമായ സാക്ഷിയുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നിരീക്ഷകൻ സംരക്ഷകൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവെ സംരക്ഷിക്കുവാൻ ഏൽപ്പിച്ചത് പാഴാകാതെ, നഷ്ടപ്പെടാതെ, അതിനൊരു പോറലുമേൽക്കാതെ, അത് ശുഷ്കമാകാതെ സൂക്ഷിക്കപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. നന്മകളാണ് അള്ളാഹുവിലേക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് എങ്കിൽ ആ നന്മയിൽ ഒരു കുറവും ഉണ്ടാവില്ല, ഒരു കുറവും ഉണ്ടാവില്ല, കൃത്യമായിരിക്കും. ദുനിയാവിലാണ് മനുഷ്യരെ ഏൽപ്പിക്കുമ്പോ ഒക്കെ പ്രശ്നമാണ് അല്ലെ. ഒരു മനുഷ്യനെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ എന്താ ഉണ്ടാകുക? ചിലപ്പോ എണ്ണി കൊടുത്തത് തിരിച്ചെണ്ണുമ്പോ എണ്ണം കൃത്യമായിക്കൊള്ളുന്നില്ല അല്ലെ. ഇനി കൊടുത്ത പോലെ തിരിച്ചു കിട്ടുക, പഴകി പുളിച്ചടങ്ങാറായിട്ടുണ്ടാവും. ചിലപ്പോൾ ഉറുമ്പരിച്ച് പൊടി നിറഞ്ഞ് കേടുവന്നിട്ടുണ്ടാവും. സൂക്ഷിപ്പ് സ്വത്തുക്കൾ വദിഅത്ത്, അത് കൊടുത്തതുപോലെ തന്നെ തിരിച്ച് ഏൽപ്പിക്കപ്പെടേണ്ടതാണ്. കർമ്മശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് വദിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യാൻ പാടില്ല, അടുത്താണോ ഡിപ്പോസിറ്റ് ചെയ്ത് അയാൾ അതിൽ ക്രയം നടത്താനോ അതിൽ അയാൾ ഏർപ്പാട് നടത്താനോ പാടില്ല. കൃത്യമായിട്ട് തിരിച്ചേൽപ്പിക്കണം. കൃത്യമായി തിരിച്ചേൽപ്പിച്ചാൽ തന്നെയും കൊടുത്ത ആ ഉറപ്പിലും ഗ്യാരണ്ടിയിലും ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. ദുനിയാവിൽ ആളുകൾ തമ്മിലുള്ളതായ ഈ വദിയയുടെ പ്രത്യേകത അതാണ് അല്ലേ. പലപ്പോഴും വദിയ നഷ്ടപ്പെടാറുണ്ട്, മനസ്സിലായി? ആരത്താണ് ഏൽപ്പിച്ചത്, ഓനതേറ്റ് വണ്ടി ഇടും, പിന്നെ കൊടുത്തോ വടിയായി, കൈമലർത്തി നിരാശപ്പെട്ട് ഉണ്ടാകുന്ന അവസ്ഥ. പലതും ആധുനിക സംവിധാനങ്ങളിൽ ബ്ലോക്കായി, ബ്ലോക്കാക്കി, എരപ്പാക്കി ആകെ മനുഷ്യന്മാർ നിരാശപ്പെടുന്ന അവസ്ഥകൾ, അത് വേറെ. പക്ഷെ അള്ളാഹുവിങ്കൽ അങ്ങനെയല്ല. അള്ളാഹുവിങ്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, മനസ്സിലായില്ലേ, നമ്മൾ പറഞ്ഞു ഒരു സദക്ക നൽകിയാൽ അതിനെത്ര പുണ്യ, എത്ര പുണ്യ, അതിനെത്ര നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വതആല അത് ഇരട്ടിപ്പിക്കും. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുക, അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുക. അത് ഒരിക്കലും നഷ്ടപ്പെടുന്ന, പാഴാകുന്ന, അതിൽ കമ്മി വരുന്ന അവസ്ഥയല്ല, പിന്നെയോ അതിൽ പോഷിപ്പും വളർച്ചയുമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ അള്ളാഹിന്റെ അടുക്കലേക്ക് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ കുറച്ച് സൂക്ഷിപ്പ് സ്വത്തുക്കൾ ഉണ്ടാക്കണം. നമ്മൾ പഠിച്ചോനെ ഏൽപ്പിക്കാൻ സൂക്ഷിപ്പ് സ്വത്തുക്കൾ. അപ്പൊ ആളുകൾ വിചാരിക്കുക ഇനി നമ്മളെടുത്തൂടെ പൈസ, നമ്മളെടുത്തൂടെ കറൻസി, ആകെ നാലുക്കാല് ഉറപ്പിട്ടും സാലറി അയച്ച് അതിന് നാട്ടിലേക്ക് ചെലവിനയച്ച് മറ്റൊരിടത്തേക്ക് അയച്ച് കഴിഞ്ഞ് പിന്നൊന്നുമില്ല എന്നാണ്. വെറും കറൻസികളല്ല സൂക്ഷിപ്പ് സ്വത്ത്. അള്ളാഹുവിങ്കിലേക്ക് ഏൽപ്പിക്കാൻ സൂക്ഷിപ്പ് സ്വത്ത് റിയാലുകളും ഡോളറുകളും അല്ല, രൂപകളല്ല. അതുണ്ട്, ശരിയാണ്, സദക്കകൾ, ദാനധർമ്മങ്ങൾ അള്ളാഹുവിങ്കിൽ ഏൽപ്പിക്കാനുള്ള നല്ല സൂക്ഷിപ്പ് സ്വത്താണ്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഷെയ്ഖ് അൽബാനോട് ചോദിച്ചു എന്നാണ് റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ പറഞ്ഞ എന്താ, അള്ളാഹിന്റെ അടുക്കലേക്കണ്ട ഏൽപ്പിച്ചാലേ അല്ലാഹു ഖൈറുൻ ഹാഫിളഹു അർഹമുർ റഹീമീ എന്നാണ്. പഠിച്ചോന്റെ അടുത്ത് കേൾപ്പിക്ക എങ്ങനെ? അതേപോലെ പൈസ മാത്രമല്ല സൂക്ഷിക്കേണ്ട ഏൽപ്പിക്കാനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദക്കകളെ പറഞ്ഞപ്പോ എന്തൊക്കെ സദക്ക പറഞ്ഞു, എന്തൊക്കെ സദക്ക പറഞ്ഞു? കുല്ലു തസ്ബീഹത്തിൻ സദക്ക വ കുല്ലു തഹ്മീദത്തിൻ സദക്ക അംറു ബിൽ മഅറൂഫ് ونهي عن المنكر صدقة، تبسمك في وجه أخيك صدقة، نعم قلبك صدقة، تنم ورودك صدقة، سبحان الله إن الله صدقة، الحمد لله إن الله صدقة، സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരി തൂകൽ സദക്ക. ഈ സദക്കകളൊക്കെ അള്ളാഹുവിലേക്കുള്ള സൂക്ഷിപ്പ് സത്തുക്കളാണ് നമുക്ക്. പക്ഷെ നിയ്യത്ത് വേണം, പഠിച്ചവന്റെ അടുക്കൽ ഇതൊരു സൂക്ഷിപ്പ് സത്തായിട്ട് തനിക്ക് സംരക്ഷിക്കപ്പെടണം എന്നുള്ള നിയ്യത്ത്. അപ്പോ നമ്മളടുത്ത് കറൻസികളില്ലെങ്കിലും രൂപയും ഡോളറും ഇല്ലെങ്കിലും അള്ളാഹുവിങ്കൽ ഡിപ്പോസിറ്റ് ചെയ്യുവാൻ നമുക്ക് കുറേ സ്വത്തുക്കളുണ്ട്. അത് തക്ബീറായി, തഹ്മീദായി, തസ്ബീഹായി, തഹ്ലീലായി, നന്മ കൽപ്പിക്കലായി, തിന്മ വിരോധിക്കലായി, ആത്മാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിയ്യത്തുള്ളവനായി ഒരു പുഞ്ചിരിയായി ഇങ്ങനെ കുറെ സദക്കകളുണ്ട്, സൂക്ഷിപ്പ് സ്വത്തുക്കളുണ്ട്. പക്ഷേ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിൻ കയ്യിസുൻ ഫതിൻ, സത്യവിശ്വാസി കയ്യിസ് ഫതിൻ, ഉൾക്കാഴ്ചയുള്ളവനും ബുദ്ധിജീവിയാണ്. ബുദ്ധി ഉപയോഗിച്ച് ഉൾക്കാഴ്ചയുള്ളവനായിട്ട് തന്റെ ആഖിറത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സൂക്ഷിപ്പ് സത്തായി അള്ളാഹുവിങ്കൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നവനായി, സൂക്ഷിക്കുന്നവനായിട്ട് ഈ ദുനിയാവിൽ ജീവിക്കണം. അള്ളാഹുവിൻ്റെ അൽ മുഹൈമിൻ എന്ന പേര്, അതിൻ്റെ ആശയം, അതിൻ്റെ തേട്ടം, അതാണ് ഇവിടെ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാ അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ അൽ ജബ്ബാർ എന്ന പേരും അതിൻ്റെ ആശയങ്ങൾ, തേട്ടങ്ങൾ, മതവിധികൾ, അതാണ് ഇവിടെ നമുക്ക് തുടർന്ന് വിശദീകരിക്കുവാനുള്ളത്. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. ഇതിനേക്കാൾ നല്ല ഒരു മജ്ലിസിൽ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തൊരുമിച്ച് കൂടുവാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹു അവന്റെ കാരുണ്യം നമ്മളിൽ, നമ്മുടെ ഈ സദസ്സിൽ ചൊരിയുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെയെല്ലാം മോചിപ്പിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورخاءها. اللهم احفظ لها قيادتها وعقيدتها. اللهم احفظ لها حدودها وجنودها إنك ولي ذلك والقادر عليه. اللهم من أرادها بسوء اللهم فأشغله في نفسه واجعل كيده في نحره واجعل تدبيره تدميرا عليه. يا حي يا قيوم يا ذا الجلال والإكرام اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.